ഈ ലഭിച്ച സന്ദർഭത്തിനായിട്ട് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
I praise and thank the Lord for this time the Lord has given to me.
ദൈവവചനത്തിലെ സത്യങ്ങൾ ശരിയായി മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംശയങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്.
If you do not understand the word of God in its true sense, there are chances that there could be doubts.
ന്യായപ്രമാണത്തിന്റെ ഭാഗമായ 10 കൽപ്പന നാം അവഗണിക്കുകയാണോ?
Are we ignoring the 10 commandments given in the Old Testament?
അതുപോലെ 10 കൽപ്പനയിലെ 4 കൽപ്പനയായ ശബത്താചരണം നാം മനഃപൂർവമായി അവഗണിക്കുകയാണോ?
And the 4th commandment in the 10 commandments, that is the Sabbath, are we ignoring it?
ഇനി തരത്തിലുള്ള ചില സംശയങ്ങൾ നമ്മുടെ മധ്യത്തിൽ ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളത് സഭയ്ക്ക് ബോധ്യപ്പെട്ടു.
And the church came to realize that such doubts are risen in the members.
ഇത് തികച്ചും വചനവിരുദ്ധമായ ഒരു പഠിപ്പിക്കലിന്റെ കടന്നാക്രമണം ആണ് എന്ന് മൂപ്പന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്.
And the elders have realized that it is because of the wrong doctrines which has come in.
അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവവചനത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ശക്തമായ ഒരു പഠിപ്പിക്കൽ സഭയിൽ നൽകണം എന്ന് മൂപ്പന്മാർ തീരുമാനിക്കുകയുണ്ടായി.
And the elders have decided that based on the word of God, the truth should be taught in the assembly.
ആ നിലയിൽ കോ എൽഡേഴ്സായ സഹോദരന്മാർ ഉത്തരവാദിത്വം എന്നെ പരിമേൽപ്പിക്കുകയും അതിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്.
And this responsibility has been given to Brother Roy Matthews by the co-elders, and on that basis today this ministry is being based.
ഈ സംശയങ്ങൾ ശരിയായ നിലയിൽ അവലോകനം ചെയ്തപ്പോൾ,
and when I searched through these doubts,
ഇത് ശബത്തുകാരുടെ അല്ലെങ്കിൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് എന്ന് അറിയപ്പെടുന്ന ഒരു കൂട്ടരുടെ ഉപദേശ സത്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ടിടയായി.
I could understand that these are the doctrines especially of the Seventh Day Adventists.
ഇത് മാത്രമല്ല അവരുടെ ഉപദേശങ്ങൾ.
This is not only their teachings.
അവർക്ക് അനേക ഉപദേശങ്ങളുണ്ട്, അതിൽ ചിലത് മാത്രമാണ് ഇത് എന്ന് മനസ്സിലാക്കുവാനായിട്ടിടയായി.
There are many doctrines for them and some of them are this.
ആ കൂട്ടത്തിലെ വളരെ മൈൽഡ് ആയിട്ടുള്ളതാണ് ഇത് എന്ന് പറഞ്ഞാൽ കൂടി പോകുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു.
And in among them this is one of the mildest of the doctrines.
അതുകൊണ്ട് ഈ കാര്യം പ്രാരംഭമായിട്ട് തന്നെ അല്ലെങ്കിൽ ആരംഭത്തിൽ തന്നെ നാം ഇതിനെ തടയിട്ടില്ല എങ്കിൽ വിശ്വാസികളുടെ ജീവിതം കറപ്റ്റ് ആയി പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.
And in the beginning itself we do not keep a check on it, the life or the spiritual life of a believer could be affected.
നമുക്കറിയാം ബ്രദറൻ കൂട്ടം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഉടലെടുത്തിട്ടുള്ളതല്ല.
And we know that the brethren movement or the brethren assemblies are not based on any traditions or any rituals.
തിരുവചനത്തെ ശരിയായ നിലയിൽ അവഗ്രഹിച്ച് പഠിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശ സത്യങ്ങൾ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കൂട്ടമാണ് വേർപാടുകാരെന്ന് പറയുന്നു.
And brethren group is a group of believers who are holding fast to the truth of the word of God or the truth of the scripture in itself.
പൗലോസ് പറയുന്ന പോലെ തിരുവചനത്തോട് കൂട്ടുചേർക്കാത്ത ഒരു കൂട്ടം ഇന്ന് ഉണ്ടെങ്കിൽ അത് ബ്രദറുകാരാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും മടിയില്ല.
And as Apostle Paul says that if there is a group or there is a group of believers who worship the Lord in his truth who does not add any word to addition to the word of God, then it is the brethren.
ഈ ശബത്തുകാരുടെ ശാബത്തുകാരുടെ ഉത്ഭവം എങ്ങനെയാണെന്ന് ചുരുക്കം ചില വാക്കുകളിൽ മാത്രം പറഞ്ഞു മുമ്പോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
And very briefly I would like to say the inception or the introduction of this Seventh Day Adventist.
ഒരു വില്യം മില്ലർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇതിന്റെ സംഘാടകൻ, ഇത് തുടങ്ങിയത്.
A person named William Miller has started this group.
1844 October 22nd കർത്താവ് വരും എന്ന് താൻ പ്രവചിക്കുകയുണ്ടായി.
He prophesied that on October 22nd 1884 the Lord would come.
അത് നടന്നില്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം.
And we know that it didn't happen.
തന്റെ തെറ്റ് ഏറ്റുപറയുകയും താൻ അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു.
And he accepted his mistake and he went back.
അതിനുശേഷം തന്റെ ഒരു ശിഷ്യയായിരുന്ന മിസ്സസ് LNG White എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് പിന്നീട് ഈ മൂവ്മെന്റിനെ മുമ്പോട്ട് നയിച്ചത്.
And then after that one of his disciples LNG White, she went forward with this movement.
ഈ വ്യക്തിക്ക് ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തലയ്ക്ക് ഒരു ക്ഷതം ഏൽക്കുകയും അങ്ങനെ കൂടെ കൂടെ മോഹാത്സ്യപ്പെട്ടു പോകുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് വായിക്കുവാനായിട്ടിടയായി തീർന്നു.
And I also could read that she had a fall on her head, with her head, and because of that she was having fits.
ഈ സമയത്തൊക്കെ ചില വിഷൻസ് ചില ദർശനങ്ങൾ താൻ ദർശിക്കുമായിരുന്നു.
And during those times she used to have some visions.
ഈ ദർശനങ്ങൾ ഒക്കെ തന്നെ ആത്മവിശ്വാസമാണ് എന്ന് താൻ വിശ്വസിച്ചിരുന്നു, തന്റെ അനുയായികളും വിശ്വസിച്ചിരുന്നു.
And she believed that these are all given by the spirit, and her disciples also believed that.
അങ്ങനെ താൻ കണ്ട ദർശനങ്ങളിൽ ചിലതാണ് ഈ 10 കൽപ്പനയിൽ നാലാമത്തെ കൽപ്പന സ്വർണ്ണത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് താൻ കണ്ടു എന്ന് പറയുന്നു.
And among that, one of the vision was that she saw in the vision the fourth commandment being written, inscribed in gold.
അതിനെ ചില വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് എടുത്ത് നിരത്തുന്നുണ്ട്.
I am going to support it with the word of God.
No, she has
okay, she has got support with the word of God.
ആ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്റെ ഉപദേശം താൻ മറ്റുള്ളവരെ പഠിപ്പിച്ചത്.
And based on that she has been teaching this doctrine.
എന്നാൽ ഈ വാക്യങ്ങളൊക്കെ തന്നെ out of context ൽ എടുത്തിട്ടുള്ളതാണ് എന്നുള്ളത് നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം.
And when we study these things we will see that these verses has been taken out of the context.
ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ഗുരുതരമായ ഈ ദുരുപദേശത്തിന്റെ ഈ സംഘടനയെ ചെറുത്തു നിൽക്കുവാനായിട്ട് വിശ്വാസികൾക്ക് കഴിയണം.
And if I say in summarily, we should be able to withstand this false doctrine that is coming up.
Yan oru karyam parayatte, namukkariyam computer virusukale kurichu nam namukkariyam.
We know about this computer virus.
Adingine andrishathil undagunna oru virus alla.
It is not a virus that is happening that is in the atmosphere.
Valere buddhiyulla computer engineers irunnu undakkunnathaan ee virus ennu parayunnu.
These virus are being made by very intellectual computer engineers.
Ennittu avare idu oru kolpavillatha nilayil mail rupeene mattu nilayilum namukku aichiriya.
And this is being forwarded by mails and other means.
നാം അത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ എന്റെ സിസ്റ്റം തന്നെ ഡൗൺ ആയി പോകും.
And when we open those viruses our system is down.
അതുകൊണ്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഈ ആത്മീയ ഗോളത്തിലും ഇതുപോലെയുള്ള വൈറസുകൾ ഉണ്ട്.
That's why I would like to say that even in the spiritual world there are viruses like this.
അനേകർ ഇരുന്ന് ഇതുപോലുള്ള ആർട്ടിക്കിൾസും അനേക നിരീക്ഷണങ്ങളും നടത്തി ഇന്റർനെറ്റിലും മറ്റും പോസ്റ്റ് ചെയ്ത് അനേകരെ വഴിതെറ്റിക്കുന്ന ഒരു കാലയളവിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്.
There are many who are studying these things and they are misleading people through the internet and through other various media.
ഇങ്ങനെയുള്ള വൈറസുകളുടെ അറ്റാക്കിൽ നിന്നും നമ്മെ തന്നെ രക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്.
And we all individually has the responsibility to withstand all these false doctrines.
അതിനുള്ള ആന്റിവൈറസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ദൈവത്തിന്റെ എഴുതപ്പെട്ട തിരുവെഴുത്താണ്.
And the antivirus for that is the word of God which is given to us in written form.
അതുകൊണ്ട് ദൈവവചനത്തോട് നാം പറ്റുമാനമുള്ളവരായി ജീവിക്കണം.
Therefore let us stick on to the word of God.
കേൾക്കുന്ന ദൈവവചനം അങ്ങനെ തന്നെയാണ് നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്.
And let us search whether what we are hearing is from the word of God.
നമ്മുടെ ജീവിതങ്ങളെ ദൈവവചനത്തോട് ചേർത്ത് ഒന്ന് താരതമ്യം ചെയ്ത് കറക്ഷൻസ് വരുത്തേണ്ടെന്നിടത്ത് കറക്ഷൻസ് വരുത്തേണ്ടെന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്.
And we need to compare our life with the word of God and to correct the ways where we have to correct.
ആമുഖമായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ആഴ്ചയിലും ഈ വിഷയം തന്നെ ഇതിന്റെ തുടർമാനമായിട്ട് എടുക്കുന്നതാണ്.
And this is just an introduction and we would be continuing this study this week and the coming week too.
ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയട്ടെ. ഈ കാര്യം സാധാരണ നാം അറിയുന്നത് ശാബത്തുകാരെ ശനിയാഴ്ച ആചരിക്കണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ.
Quite often we hear about this, about the Seventh Day Adventist who remember the Sabbath on the Saturday.
എന്നാൽ ഇവരുടെ ഈ ഗുരുതരമായ പോക്കിന്റെ ആഴം എത്രത്തോളം ഇവർ അപകടകാരികളാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നമ്മുടെ മധ്യത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമുള്ളതും ഈ ദുരുപദേശങ്ങളോട് എതിർത്ത് സംസാരിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ MM സക്രിയ അവരെ കാണുവാനായിട്ടിടയായി.
But though we do not know the great danger that is involved in it, last time when I went to India I had met Brother Evangelist MM സക്രിയ, who is the scholar in this matter.
അതുപോലെ തന്നെ കർത്താവിന്റെ ദാസന്മാരായ ജോൺ കുര്യൻ, വർഗീസ് കുര്യൻ എന്നിവരെയും ആ ചുരുക്കം ചില മണിക്കൂറുകൾക്കുള്ളിൽ
കാണുവാനായിട്ടിടയായിരുന്നു.
അങ്ങനെ ഈ ഒരു കാര്യം വളരെ ഗൗരവമേറിയതാണെന്നും അതിനെ ശരിയായ നിലയിൽ എതിർത്ത് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ എതിർത്ത് വിശ്വാസി വിശ്വാസികളെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്വം സഭയിലെ മൂപ്പന്മാർക്കുള്ളതാണ് എന്ന് ശരിയായ നിലയിൽ ഞങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്തു.
Is a great danger and it has to be taught in the truth in itself in the assembly.
നമുക്ക് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം.
Let us come to the subject.
10 കൽപ്പനയും കൃപായുഗത്തിൽ അതിനുള്ള പ്രസക്തിയും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം.
The Ten commandments and its relevance in this period of grace.
എന്താണ് ഈ പത്ത് കൽപ്പന?
What is this ten commandment?
ഈ പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വേദഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
We can see these words mentioned in the scriptures.
പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിന്റെ 28 വാക്യം.
Exodus chapter 34 verse 28.
അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 4:13.
Also Deuteronomy 4 verses 13.
10 അധ്യായത്തിന്റെ 4 വാക്യം.
Chapter 10 verse 4.
ഈ ഭാഗങ്ങളൊക്കെ പത്ത് കൽപ്പന എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
And these places we find that is mentioned as 10 commandments.
ഞാൻ ഇതിനോട് ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഈ സന്ദേശങ്ങളുടെ നോട്ട്സ് അടുത്ത സൺഡേയിൽ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നോട്ട്സ് എഴുതാനായിട്ട് ആരും ഇപ്പം മെനക്കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ പതറാത്ത ശ്രദ്ധയെ ഞാൻ വളരെ വിനീതമായിട്ട് ചോദിച്ചുകൊള്ളുന്നു.
I also would like to remind you that the notes would be distributed next week, so I would request your undivided attention.
അതെ, ഈ പത്ത് കൽപ്പന എന്ന് പറയുന്നത് എന്താണ്?
What is this 10 commandments?
യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകിയ പ്രമാണങ്ങളുടെ രത്ന ചുരുക്കമാണ് ഈ പത്ത് കൽപ്പന എന്ന് പറയുന്നത്.
It is the nutshell of the commandments which the Lord has given to the children of Israel.
വേറെ നിലയിൽ പറഞ്ഞാൽ ദൈവം അവരുമായി ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണ് ഈ പത്ത് കൽപ്പന എന്ന് പറയുന്നത്.
Or in other words, it is the terms of the covenant which the Lord has given to them.
ഇതിനുശേഷം മോശ മുഖാന്തരം താൻ നൽകിയ കൽപ്പനകളെല്ലാം തന്നെ ഇവയെ ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു.
And thereafter the laws which was given through the Moses were establishing this fact.
വേറെ നിലയിൽ പറഞ്ഞ ദൈവിക ഉടമ്പടിയുടെ അതിർവരമ്പായിരുന്നു ഈ പത്ത് കൽപ്പന എന്ന് പറയുന്നത്.
Or in other words, this was the fence or the boundary of the covenant of God.
ഈ കൂട്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടർ സാധാരണ പറയുന്നത് പത്ത് കൽപ്പനയും മോശയുടെ ന്യായ പ്രമാണവും രണ്ട് ആണ് എന്ന് സാധാരണ പഠിപ്പിക്കാറുണ്ട്.
Normally those they teach it that like this, that the ten commandments and the law of Moses are different.
അത് ഒരിക്കലും ശരിയല്ല എന്ന് ദൈവം എന്നെ നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്.
But the word of God clearly says that the law of Moses and the 10 commandments are one.
ലൂക്കോസിന്റെ സുവിശേഷം 2:22 വാക്യം നാം വായിക്കുമ്പോൾ,
Luke chapter 2 verse 22,
അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്.
There we read like this.
മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായാണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു.
Now when the days of the purification according to the law of Moses were completed, they brought him to Jerusalem to present him to the Lord.
അതുപോലെ നെഹെമ്യാവിന്റെ പുസ്തകം 8 അധ്യായം,
also the book of Nehemiah chapter 8,
8 അധ്യായം അതിന്റെ 1 വാക്യം,
verse 1,
നാം ഇങ്ങനെ വായിക്കുന്നു. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണത്തിൽ പാർത്തിരിക്കുമ്പോൾ 7 മാസത്തിൽ സകല ജനവും നീരുവാതിലിന്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് കൽപ്പിച്ചു.
Now all the people gathered together as one man in the open square that was in front of the water gate, and they told Ezra the scribe to bring the book of the law of Moses which the Lord had commanded Israel.
എട്ടാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നോക്കിയാട്ടെ, ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കൽപ്പിക്കുകയും ചെയ്തു എന്ന് നാം അവിടെ വായിക്കുന്നു.
Verse 8 we read like this, so they read distinctly from the book in the law of God.
ചുരുക്കത്തിൽ കർത്താവിന്റെ ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം, യഹോവയുടെ ന്യായപ്രമാണം, ദൈവത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഒന്നാണ് എന്ന് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
Summarily we can say that the 10 commandments, the law of Moses, the covenant of God and the law of God, these are all one.
എന്നാൽ ഈ കൽപ്പനകൾക്ക്, ഈ ന്യായപ്രമാണത്തിന് മൂന്ന് ഭാഗങ്ങൾ, മൂന്ന് ഏരിയാസ് ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട്.
But among these commandments we can find that there are three areas.
ഒന്നാമതായിട്ട് കൽപ്പനകൾ.
First of all the commandments.
അതെ, പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിന്റെ 1-17 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു.
That we find in Exodus chapter 20 verse 1 onwards.
ഇവ ഇസ്രായേലിന്റെ സാൻമാർഗിക ജീവിതത്തെ ബാധിക്കുന്നവയായിരുന്നു.
And this was affecting the moral life of Israel.
രണ്ടാമതായിട്ട് ന്യായവിധികളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു.
Secondly we find about the judgment.
അത് പുറപ്പാട് പുസ്തകം 21 അധ്യായം മുതൽ നാം വായിക്കുന്നു.
And that we read from Exodus chapter 21 onwards.
ഇത് ഇസ്രായേലിന്റെ സാമൂഹികമായിട്ടുള്ളതും ഈ ലോകത്തിലെ മറ്റ് മേഖലകളെ ബാധിക്കുന്നതുമായിരുന്നു.
And this affected their social life and the other areas of their life.
മൂന്നാമതായിട്ട് ആജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ ഓർഡിനൻസിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു.
And thirdly we find about the ordinances.
അത് പുറപ്പാട് പുസ്തകം 25 അധ്യായം മുതൽ ലേവ്യ പുസ്തകത്തിലുടനീളം അത് കാണുവാൻ കഴിയും.
And that we find in the book of Exodus chapter 25 onwards and onwards.
ഇവ ഇസ്രായേലിന് നൽകിയത് ദൈവമായുള്ള കൂട്ടായ്മയും ആത്മീയതയും നിയന്ത്രിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ളതായിരുന്നു.
And this was given for them to control their relationship and their fellowship with God.
ഇത് മൂന്നും ഒരു യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചിരുന്നത്.
And the Lord desired that these three should work together as one unit.
അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തത്.
And it was designed in that manner.
അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അടർത്തിയെടുത്ത് ചിന്തിക്കാൻ നമുക്ക് കഴിയയില്ല.
And we cannot pluck one of or some of them from them and think them that way.
അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രമാണത്തിൽ തെറ്റിയാൽ മുഴുവനും തെറ്റെന്ന് നാം വായിക്കുന്നു.
That's why we read in the book of James that if you are falling short in any one of the commandments, you fall short in all.
ഇനിയും രണ്ടാമതായിട്ട് ഇത് ആർക്കാണ് നൽകിയത്?
Secondly, we would like to see to whom it was given.
ഇത് ഇസ്രായേലിന് മാത്രമായിട്ട് നൽകിയിട്ടുള്ള കൽപ്പനയായിരുന്നു.
This commandment was given only to the children of Israel.
എല്ലാവരും ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിലേക്ക് ഒന്ന് തിരിഞ്ഞാട്ടെ.
Shall we turn to the book of Deuteronomy chapter 5?
അതിന്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ,
when we read from verses 1, and Moses called all Israel and said to them, hear, O Israel, the statutes and judgments which I speak in your hearing today, that you may learn them and be careful to observe them. The Lord our God made a covenant with us in Horeb. The Lord did not make this covenant with our fathers, but with us, those who are here today, and all of us who are alive.
അതെ, ഞാൻ മലയാളത്തിൽ ഇങ്ങനെ വായിക്കട്ടെ. നമ്മുടെ ദൈവമായ യഹോവ ഹോരേബിൽ വെച്ച് നമ്മോടൊരു നിയമം ചെയ്തുവല്ലോ. ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല, നമ്മോട് ഇന്ന് ജീവനോടിരിക്കുന്ന നമ്മോടൊക്കെയും തന്നെ ചെയ്തത്. ഇതാരോടാണ് ചെയ്തത്? അപ്പോൾ
to whom it was given?
അത് ഇസ്രായേൽ മക്കൾക്ക് മാത്രമായിട്ട് നൽകിയ കൽപ്പനയായിരുന്നു.
It was given only to the children of Israel.
ഇത് പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയതായിരുന്നില്ല.
It was not given to their forefathers.
അന്ന് ജീവിച്ചിരുന്ന ഇസ്രായേൽ മക്കൾക്ക് മാത്രമായിട്ട് അവരോട് മാത്രമായിട്ട് ചെയ്ത ഒരു നിയമമായിരുന്നു.
This was given only to the children of Israel and to the children of Israel those who were living those days.
റോമാലേഖനം രണ്ടാം അധ്യായം എടുത്താട്ടെ.
Coming to Romans chapter 2,
റോമാലേഖനം രണ്ടാം അധ്യായത്തിന്റെ 14ാം വാക്യം നാം വായിക്കുമ്പോൾ,
we read in chapter 2 verse 14,
അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. 12ാം വാക്യം, ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധി നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവർ അത്ര നീതീകരിക്കപ്പെടുന്നത്. 14ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ, ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു.
Verse 14, for when Gentiles who do not have the law by nature do the things in the law, these, although not having the law, are a law to themselves.
ഇവിടെ നാം വായിച്ചത് ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ.
Here we read the Gentiles who did not have the law.
അപ്പോൾ ഈ ന്യായപ്രമാണം ജാതികൾക്ക് നൽകിയതായിരുന്നില്ല.
That's why it was not given to the Gentiles.
ഇത് ഇസ്രായേൽ മക്കൾക്ക് മാത്രം നൽകിയതായിരുന്നു.
It was given only to the children of Israel.
അത് മാത്രമല്ല, റോമാലേഖനം 9ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ,
not only that, when we come to Romans chapter 9,
അവിടെ നാം വായിക്കുന്നുണ്ട് പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണങ്ങളും ആരാധനയും വാഗ്ദത്തങ്ങളും എല്ലാം ഇസ്രായേൽ നൽകിയതാണെന്ന് നാം വായിക്കുന്നുണ്ട്.
There we read that the sonship and the worship and the law, everything was given to the children of Israel.
അതുകൊണ്ട് ഇത് ഇസ്രായേൽ മക്കൾക്ക് മാത്രമായി നൽകിയ നിയമമായിരുന്നു ന്യായപ്രമാണം.
Therefore this commandments was or the law was given to the children of Israel.
മൂന്നാമതായിട്ട് എപ്പോഴാണ് ഇത് കൊടുത്തത്?
Thirdly to when it was given.
ഇത് മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടതിന്റെ 3ാം മാസം 3ാം തീയതിയാണ് കൊടുത്തത് എന്ന് നമുക്ക് പുറപ്പാട് പുസ്തകം 10ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും.
In Exodus chapter 19 we find that this was given to the children of Israel when they came out from Egypt on the 3rd month on the 3rd day.
അപ്പോൾ അവർ അവിടെ വന്നപ്പോൾ അവർക്ക് നൽകിയതാണ് ഈ പ്രമാണം.
And when they came to that place, it was this law was given to them.
അത് മാത്രമല്ല, ഗലാത്യ ലേഖനം 3ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ,
not only that, when we come to Galatians chapter 3,
അവിടെ അപ്പോസ്തലനായ പൗലോസ് ആ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു.
When Apostle Paul is writing the epistle, he says like this.
16ും 17ും വാക്യങ്ങൾ ഞാൻ ഇങ്ങനെ വായിക്കാം. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. 17ാം വാക്യം, ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ? 430 ആണ്ട് കഴിഞ്ഞിട്ട് ഉണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല.
Now to Abraham and his seed where the promises made, he does not say, and to the seed, and to seeds, as of many, but as of one and to your seed who is Christ.
അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്
from this we can understand like this.
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമുമായിട്ട് ഒരു വാഗ്ദത്തം ചെയ്തു.
In Genesis chapter 12 God made a covenant with Abraham.
ആ വാഗ്ദത്തം ചെയ്ത ശേഷം 430 വർഷങ്ങൾക്ക് ശേഷം നൽകിയതാണ് ന്യായപ്രമാണം.
And after that covenant this law was given or this covenant was given after 430 years.
ഈ ന്യായപ്രമാണം ആദാമിന് നൽകിയതല്ല.
This covenant was not given to Adam.
അബ്രഹാമിനോ യാക്കോബിനോ യോസേഫിനോ പൂർവ്വപിതാക്കന്മാർക്ക് ആർക്കും നൽകിയതല്ല ഇത്.
It was not given to Abraham, Isaac or Jacob to any of the patriarchs.
ഇത് 430 വർഷം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത് 430 വർഷത്തിന് ശേഷം ഇസ്രായേൽ മക്കൾക്ക് മാത്രമായിട്ട് നൽകിയ അവരുടെ ഉടമ്പടിയെ ഉറപ്പാക്കുവാനായിട്ട് ദൈവം നൽകിയ ഒരു പ്രമാണമായിരുന്നു ഈ ന്യായ പ്രമാണം എന്നുള്ളത്
430 years after the covenant given to Abraham this was given only to the children of Israel.
അതുകൊണ്ട് ഇത് ലഭിച്ചവർ ജാതികളല്ല ഇസ്രായേൽ മക്കൾ മാത്രമാണ് അത് നൽകിയത് അവർ പുറപ്പെട്ടതിന്റെ 3-ാം മാസം 3-ാം തീയതിയാണ് എന്ന് നാം വിശേഷാൽ ഓർത്തിരിക്കണം.
So this was not given to the Gentiles but given to the children of Israel and it was given from the time of the departure from Egypt in the 3rd month on the 3rd day.
നാലാമതായിട്ട് എന്തിനാണ് ഇത് കൊടുത്തത്?
And fourthly why it was given?
ഒന്നാമതായിട്ട്
ഫസ്റ്റ് ഓഫ് ഓൾ
നീതിക്ക് ഒരു മാനദണ്ഡം വെക്കുവാനായിട്ട് ദൈവം നൽകിയതാണിത്.
ഇറ്റ് വാസ് ഗിവൺ ടു കീപ് എ ബെഞ്ച് മാർക്ക് ഫോർ റൈറ്റസ്നെസ്.
ആവർത്തന പുസ്തകം 4-ാം അധ്യായം എടുത്താട്ടെ.
ഡ്യൂട്രോണമി ചാപ്റ്റർ 4
അതിന്റെ 8-ാം വാക്യം നമുക്ക് വായിക്കാം.
വേഴ്സ് 8
അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്.
ദേ വി റീഡ് ലൈക്ക് ദിസ്.
ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ?
And what great nation is there that has such statutes and righteous judgments as are in all this law which I set before you this day?
അതുകൊണ്ട് നീതി പ്രവർത്തിക്ക് ഒരു മാനദണ്ഡം വെക്കുവാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് വെക്കുവാനായിട്ട് പറഞ്ഞതുപോലെ ഒരു ബെഞ്ച് മാർക്ക് വെക്കുവാനായിട്ട് ദൈവം നൽകിയതാണ് ഈ ന്യായ പ്രമാണം.
So this law was given to the children of Israel to be a standard or a benchmark of righteousness.
രണ്ടാമതായിട്ട്
secondly
ദൈവത്തിന്റെ വിശുദ്ധിയും അപ്പോൾ തന്നെ ദൈവത്തിന്റെ നന്മയും പ്രദർശിപ്പിക്കുവാനായിട്ട് നൽകിയതാണ് ഈ കൽപ്പന.
It was given to reveal or to exhibit his righteousness and his goodness.
ഈ കാര്യം മനസ്സിലാക്കുവാനായിട്ട് ഈ 4-ാം അധ്യായത്തിന്റെ തന്നെ 15-ാം വാക്യം നിന്ന് വായിച്ചു നോക്കുക.
Shall we read verses 15 of this chapter 4 of Deuteronomy?
നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊൾവിൻ. യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ.
Take careful heed to yourself, for you saw no form when the Lord spoke to you at Horeb out of the midst of the fire.
പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
coming to Exodus 19
അവിടെ ദൈവത്തിന്റെ വിശുദ്ധിയെ വിളിച്ചോതുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായം അതിന്റെ 19-ാം അധ്യായമായിട്ടിരിക്കുക.
The chapter 19 is a chapter which declares the righteousness of God.
Holiness
of God.
അവിടെ നാം വായിക്കുന്ന ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കുമെന്ന് പറഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ ദൈവം പറയുകയാണ്, യഹോവ പിന്നെയും മോശയോട്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കണം. അവർ വസ്ത്രമലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം സകല ജനവും കാണെ സീനായ് പർവ്വതത്തിൽ ഇറങ്ങും. ജനം പർവ്വതത്തിൽ കയറാതെയും അതിന്റെ അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് നീ അവർക്കായി ചുറ്റും അതിർത്തിരിക്കണം. പർവ്വതം തൊടുന്നവരെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. ഈ വായിച്ച ഭാഗങ്ങൾ ഇത് താഴോട്ട് വായിക്കുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധിയെ ദൈവം എടുത്ത് മോശയോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
From this verse 10 onwards when we read we find that God is giving his righteousness towards Moses.
അതുകൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധിയും അപ്പോൾ തന്നെ വിശുദ്ധനായ ദൈവം നന്മ നിറഞ്ഞവനുമാണ് എന്ന് ഇസ്രായേൽ മക്കളെ ബോധ്യപ്പെടുത്തുവാനായിട്ട് അവർക്ക് നൽകിയതായിരുന്നു ഈ കൽപ്പന.
So this law was given to show his holiness, his righteousness and also his goodness towards the children of Israel.
ഇതിനിടയ്ക്ക് ഞാൻ പറയട്ടെ, എല്ലാ ഉപദേശങ്ങളും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്.
We know that all the scriptures has been revealed to us so that his glory might be revealed.
വേറൊരു കാരണം ദൈവം ഉപദേശങ്ങൾ നൽകുന്നത് അവന്റെ മനസ്സ് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്.
And another reason he is giving us this word is that so that he might reveal his mind towards us.
വേറൊരു കാരണം എന്ന് പറയുന്നത് താൻ വെളിപ്പെടുത്തിയ തന്റെ മഹത്വം പ്രൊട്ടക്ട് ചെയ്യുവാൻ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ ഉപദേശങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്.
And another reason is that so that he might protect the glory that he has.
ഇതിനിടയ്ക്ക് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നാം നോക്കിയത് ദൈവത്തിന്റെ വിശുദ്ധിയും അപ്പോൾ തന്നെ അവന്റെ നന്മയും വെളിപ്പെടുത്തുവാൻ വേണ്ടി നൽകിയതാണ് ഈ കൽപ്പന എന്നാണ് നാം കണ്ടത്.
So we found that it has been given so that he might exhibit his righteousness and his goodness.
മൂന്നാമത്തെ കാരണം, മനുഷ്യന്റെ ആത്മീയ പാപരത്വവും അവന്റെ പാപാവസ്ഥയും ശരിയായ നിലയിൽ മനുഷ്യനെ മനസ്സിലാക്കുവാൻ വേണ്ടി നൽകിയതായിരുന്നു ഈ ന്യായപ്രമാണം.
So another reason is that this commandments or this law was given so that man might realize his sin nature and the spiritual poverty.
റോമാലേഖനം ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ,
coming to Romans chapter 7,
അതിന്റെ ഏഴും എട്ടും വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ആകയാൽ നാം എന്തു പറയണ്ടു? ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും വരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യന്റെ പാപാവസ്ഥയെ കുറിച്ച് ബോധ്യമുള്ളവനാക്കി കൊടുക്കുവാനായിട്ട് അവന്റെ ആത്മീയ പാപ്പരത്വം അവന് സ്വന്തമായിട്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ കഴിയുകയില്ല എന്നവനെ ബോധ്യപ്പെടുത്തുവാനായിട്ട് നൽകിയ പ്രമാണമായിരുന്നു ന്യായ പ്രമാണം എന്ന് പറയുന്നത്.
From these verses we understand that the law was given so that man would realize, man would be aware of the fact that by his own strength he cannot come towards God and he could realize the spiritual poverty that is in him.
അഞ്ചാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു.
In 5 verses 20 we read like this, moreover the law entered that the offense might abound.
ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു,
coming to Galatians chapter 3 verses,
എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ.
3 verses 19 we read, what purpose then does the law serve? It was added because of the transgression till the seed should come to whom the promise was made, and it was appointed through angels by the hand of a mediator.
അതുകൊണ്ട് ന്യായപ്രമാണം നൽകിയതിന്റെ മൂന്നാമത്തെ കാരണം, മനുഷ്യന്റെ ആത്മീയ പാപരത്വത്തെയും അവന്റെ പാപാവസ്ഥയെയും കുറിച്ച് മനുഷ്യനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു.
So the third reason the law was given is that to real make him aware of his sin nature and his spiritual poverty.
നാലാമത്തെ കാരണം,
the fourth reason,
മനുഷ്യനെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിട്ട് അടച്ചു സൂക്ഷിക്കുവാൻ വേണ്ടി കൊടുത്തതായിരുന്നു.
The fourth reason that the law was given to keep him towards the faith which was going to be revealed.
ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു,
that we read in Galatians chapter 3 verse 23,
വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ കീഴ് അടച്ചു സൂക്ഷിച്ചിരുന്നു.
But before faith came, we were kept under guard by the law, kept for the faith which would afterwards be revealed.
ഈ കാര്യം തന്നെ റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ഉം 20-ഉം വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട്.
This we can also find in Romans chapter 3 verses 19 and 20.
സമയ ചുരുക്കത്താൽ ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകട്ടെ.
Due to lack of time we will go to the next point.
നമ്മുടെ ജീവിതത്തിൽ ഇതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ?
What is the relevance of this in our life?
പുതിയ നിയമ വിശ്വാസികൾക്ക് ഇതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ?
The New Testament believers, does they have any relevance towards us?
അതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം.
That is what we should make aware of.
അതിലേക്ക് കടക്കുന്നതിനു മുമ്പായിട്ട്,
before going into it,
ഈ ന്യായപ്രമാണം നമ്മോടുള്ള ബന്ധത്തിൽ എന്തായിരുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്ന ചില പദപ്രയോഗങ്ങൾ പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയും.
In the New Testament we can find some terminologies towards showing that what this law was towards us.
ഒന്നാമതായിട്ട്, ചുമപ്പാൻ കഴിയാത്ത നുകമായിരുന്നു എന്നാണ് വായിക്കുന്നത്.
First of all we find that it was a burden beyond which we could not bear.
പ്രവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നു.
Exodus 5 verses 10.
രണ്ടാമതായിട്ട്, അത് ശിശുപാലകനായിരുന്നു എന്നാ വായിക്കും.
Secondly we find that it was a tutor.
ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം.
Galatians chapter 3 verse 24.
മൂന്നാമതായിട്ട്, നമുക്ക് വിരോധവും പ്രതികൂലവുമായ കയ്യെഴുത്തായിരുന്നു നാം വായിക്കുന്നത്.
And thirdly we find that it was an handwriting which stood against us.
കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം.
Colossians chapter 2 verse 14.
നാലാമതായിട്ട്, അത് വേർപാടിന്റെ നടുച്ചുവരായിരുന്നു നാം വായിക്കുന്നത്.
And fourthly we find it was the middle wall of separation.
എഫേസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു.
Ephesians chapter 2 verse 14.
ഇതായിരുന്നു ന്യായപ്രമാണം നമ്മെ സംബന്ധിച്ചിടത്തോളം.
This was law concerning us.
ഈ ന്യായപ്രമാണം നമ്മോടുള്ള ബന്ധത്തിൽ ചെയ്യാൻ കഴിയുന്നതും ചെയ്യാത്തതും ചില കാര്യങ്ങളുണ്ട്.
This law had certain things which could do towards us and which it could not do towards us.
ന്യായപ്രമാണത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു?
What this law could not do?
ഒന്നാമതായിട്ട്, നമ്മെ നീതീകരിക്കുവാൻ കഴിയത്തില്ലായിരുന്നു.
First of all it could not make us righteous.
ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം.
Galatians 2:16.
നമുക്ക് ജീവൻ തരുവാൻ കഴിയത്തില്ലായിരുന്നു.
It could not give us life.
ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം.
Galatians 3:21.
നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുവാൻ കഴിയത്തില്ലായിരുന്നു.
It could not give us the Holy Spirit.
ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും 14-ാം വാക്യവും.
Galatians 3:2 and 14.
പാപത്തോട് സ്ഥിരമായി ആയി പോരാടുവാനുള്ള ശക്തി തരുവാൻ കഴിയാത്തതായിരുന്നു ന്യായ പ്രമാണം.
If this law could not give us strength to withstand the power of sin.
എബ്രായ ലേഖനം 7 അധ്യായത്തിന്റെ 19 വാക്യം.
Hebrews 7:19.
എന്നാൽ ന്യായ പ്രമാണത്തിന് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു.
But the law could do certain things.
എന്താണെന്ന് അറിയാമോ?
Do you know what?
അത് നമുക്ക് ശാപം തരുന്നതായിരുന്നു.
It could give us only curse.
ഗലാത്യ ലേഖനം 3 അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യം.
Galatians 3:10-12.
അത് നമുക്ക് മരണം നൽകുന്നതായിരുന്നു.
It could give us only death.
2 കൊരിന്ത്യർ 3 അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ.
2 Corinthians 3:6-7.
അത് നമുക്ക് ശിക്ഷാവിധി തരുന്നതായിരുന്നു.
It could give us judgment.
2 കൊരിന്ത്യർ 3 അധ്യായത്തിന്റെ 9 വാക്യം.
2 Corinthians 3:9.
അത് ലംഘനം പെരുക്കുന്നതായിരുന്നു.
It can only abound sin.
റോമാലേഖനം 5 അധ്യായത്തിന്റെ 10 വാക്യം.
Romans 5:10.
എല്ലാവരും കുറ്റക്കാരെന്ന് അത് വിധിക്കുന്നതായിരുന്നു.
And it declared that all are sinners.
റോമാലേഖനം 3 അധ്യായത്തിന്റെ 19 വാക്യം.
Romans 3:19.
മനുഷ്യനെ പാപത്തിനും മരണത്തിനും അടിമകളാക്കുന്നതായിരുന്നു ന്യായ പ്രമാണം.
And this law was making us slaves towards sin and death.
ഗലാത്യയിലെ 4 അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ.
Galatians 4:3-5-10.
വേറെ അനേകം വാക്യങ്ങളുണ്ട്, ഇതെല്ലാം ഞാൻ നോട്ട്സിൽ കവർ ചെയ്യുന്നതാണ്, അതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
There are many other verses which will be covered in the notes.
അതെ, ഇപ്പോൾ നാം കാണുകയുണ്ടായി ന്യായപ്രമാണത്തിന് നമ്മോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യുവാൻ കഴിയുമായിരുന്നു, എന്ത് ചെയ്യുവാൻ കഴിയത്തില്ലായിരുന്നു നാം
കാണുകയുണ്ടായി. So we saw that what the law could do towards us and what the law could not do towards us.
അത് നമുക്ക് ചുമക്കുവാൻ കഴിയാത്ത ഒരു നുകമായിരുന്നു.
It was a burden which we could not bear.
അത് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തായിരുന്നു.
It was a handwriting which was against us.
അത് നമ്മോട് ശത്രുത്വം പുലർത്തിയിരുന്ന ഒരു നടുച്ചുവരായിരുന്നു.
It was a middle wall of separation for us.
എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാലാണ്.
Dearly beloved, we are today here because of his grace.
ഈ കൂട്ടർ എടുത്തു പറയുന്ന ഒരു വാക്യമുണ്ട്.
These groups, they tell one verse.
മത്തായി സുവിശേഷം 5 അധ്യായത്തിന്റെ 17 വാക്യം.
Matthew 5:17.
മത്തായി സുവിശേഷം 5 അധ്യായത്തിന്റെ 17 ഉള്ള താഴോട്ടുള്ള വാക്യം നാം വായിക്കുമ്പോൾ,
when we read Matthew 5:17 downwards,
അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്ര ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നികത്തിയാകോളം ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല.
Do not think that I came to destroy the law or prophets. I did not come to destroy but to fulfill. For assuredly I say to you, till heaven and earth pass away, one jot or one little title will by no means pass from the law till all is fulfilled.
സകലവും നിവർത്തിയാകുമോളം ഇത് ഒഴിഞ്ഞു പോകുകയില്ലെന്നാണ്
പറഞ്ഞത്.
എന്റെ പ്രിയപ്പെട്ടവരെ, സകലവും നിവൃത്തിയായോ?
Dearly beloved, is all fulfilled.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, നിവൃത്തിയായെന്ന് പറഞ്ഞ് തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ.
And our Lord Jesus Christ on the cross of Calvary, when he cried out saying, it is finished.
ന്യായ പ്രമാണം നമ്മളിൽ നിന്നും ആവശ്യപ്പെട്ട സകല കാര്യങ്ങളും കർത്താവ് കാൽവരി ക്രൂശിൽ നിവർത്തിയാക്കി, നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്.
All the demands of the law which it had demanded from us has been fulfilled and paid in full on the cross.
ന്യായ പ്രമാണത്തിന് നമ്മുടെ മേൽ ഉണ്ടായിരുന്ന സകല നിയമസാധുതയും നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ തകർത്തു കളഞ്ഞു.
All the possibilities of the law or the judgment that would have come upon us through the law has been completely destroyed on the cross.
Atta ingane anga paranjan madiyo?
Can we just say like this?
Thiruvenathil chera adisthanangal vende?
Don't we need to have a basis in the scripture?
Loikatta nammada kartavu nyayapramanathinte pravachanangal nivartichu.
Dear, we look at here that he fulfilled the demands of the cross.
Lukosin suvishesham 24th adhyayathile 44th vakyam.
Luke 24:44.
കർത്താവ് ന്യായപ്രമാണത്തിന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു.
He fulfilled the deeds of the law.
യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായത്തിന്റെ 29 വാക്യം 46 വാക്യം, അങ്ങനെ ചില വാക്യങ്ങൾ നമുക്ക് അത് കാണുവാൻ കഴിയും.
John 8:29-46 onward.
കർത്താവ് ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം നിവർത്തിച്ചു.
He fulfilled the purpose of the law.
ഗലാത്യ ലേഖനം 3 അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും.
Galatians 3:24-25.
ഈ നിലയിൽ ന്യായപ്രമാണത്തെ മുഴുവനായിട്ട് നിവർത്തിച്ചവനാണ് നമ്മുടെ കർത്താവ്.
In this manner our Lord has fulfilled the law in its completeness.
അതുകൊണ്ടാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് പറയുന്നു.
Therefore it is written in the scriptures that what the law could not accomplish in itself, God sent his son, the Lord Jesus Christ, the in the form of man.
നാം ഈ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല.
We are not under the law.
ഞാൻ 9 കാര്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങളോട് ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
There are 9 things I have written.
ഈ ന്യായപ്രമാണത്തിൽ നിന്നും നാം ഒഴിവുള്ളവരാണ് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചവരാണ് നാം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന 9 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം.
I would like to say 9 things which says that we are exempted from the law, we are not under the law.
ഒന്നാമതായിട്ട് നാം മരിച്ചിരിക്കുന്നു.
First of all, we are dead.
ന്യായപ്രമാണത്തിന് നാം മരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്.
That means we are dead to the law.
റോമാലേഖനം 7 അധ്യായത്തിന്റെ 4 വാക്യം.
Romans chapter 7 verse 4.
അതേ അധ്യായത്തിന്റെ തന്നെ 6 വാക്യത്തിൽ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു നാം വായിക്കുന്നു.
And the same chapter verse 6 we find that we have been exempted from the law.
അതിനൊരു ഉദാഹരണം തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
For that I would like to give an example.
നമുക്കറിയാം ഈ ഒഴിവാക്കുക കരമൊഴിവായിട്ട് കൊടുക്കുക എന്നൊക്കെ നാം സാധാരണ പറയാറുണ്ട്.
Quite often we hear about being exempted from the tax.
നാട്ടുരാജാക്കന്മാർക്ക് പണ്ട് താല്പര്യമുള്ളവരും വരുമ്പോൾ ചില ഏരിയാസിൽ 10-200 ഏക്കർ അവർക്ക് കരമൊഴിവായിട്ട് കൊടുക്കും.
And in the olden times, in the villages, when the people used to come, the king, if they liked them, they would give land.
അതിന്റെ അർത്ഥം അവർക്ക് ആ വസ്തുവിന് കരം കൊടുക്കേണ്ട ആവശ്യമില്ല.
It means that they don't have to pay tax for that land.
അവരെ കരം കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്.
They have been exempted from tax.
എന്റെ പ്രിയപ്പെട്ടവരെ, അതേ പദപ്രയോഗം തന്നെയാണ് ഈ റോമാലേഖനം 7 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
Really beloved, the same terminology is used in Romans chapter 7 verse 6.
നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുകയാണ്.
We have been exempted from the law.
മൂന്നാമതായിട്ട് ന്യായപ്രമാണത്തിന് നീക്കം വന്നു.
And thirdly we find that the law has been moved.
2 കൊരിന്ത്യർ 3 അധ്യായത്തിന്റെ 7 വാക്യം.
2 കൊരിന്ത്യർ chapter 3 verse 7.
നാലാമത്തെ കാര്യം.
Fourthly,
നാം ഇനി ആ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല.
We are not under the law.
ഗലാത്യലേഖനം 3 അധ്യായത്തിന്റെ 25 വാക്യം.
Galatians chapter 3 verse 25.
നാം ഇനി ദാസന്മാരല്ല, ന്യായപ്രമാണത്തിന്റെ ദാസന്മാരല്ല എന്ന് നാം വായിക്കുന്നു.
We also read that we are not slaves to the law.
ഗലാത്യലേഖനം 4 അധ്യായത്തിന്റെ 7 വാക്യം.
Galatians chapter 4 verse 7.
ആറാമതായിട്ട് നാം സ്വതന്ത്രരായി ന്യായപ്രമാണത്തിൽ നിന്ന് നാം വായിക്കുന്നു.
Sixthly, we find that we have been liberated from the law.
ഗലാത്യലേഖനം 5 അധ്യായത്തിന്റെ 1-ഉം 13-ഉം വാക്യങ്ങൾ.
Galatians chapter 5 verse 1 and 13.
ഏഴാമതായിട്ട് അതിനെ നീക്കിക്കളഞ്ഞു, ഇടിച്ചു കളഞ്ഞു എന്നാ വായിക്കുന്നു.
And seventhly, we find that it has been removed or it has been broken down.
എഫേസ്യരുടെ 2 അധ്യായത്തിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ.
Ephesians chapter 2 verse 14 and 15.
എട്ടാമതായിട്ട് അതിനെ മായിച്ച് ക്രൂശിൽ തറച്ചു കളഞ്ഞു എന്നാ വായിക്കുന്നു.
And eighthly, we find that it has been erased, it has been wiped out and it has been nailed to the cross.
കൊലോസ്യരുടെ 2 അധ്യായത്തിന്റെ 14-ാം വാക്യം.
Colossians chapter 2 verse 14.
ഒമ്പതാമതായിട്ട് നമുക്ക് വിശേഷതയേറിയ വാഗ്ദത്തം ലഭിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു.
Ninthly, we find that we have been given a special covenant.
ഹെബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 6-ഉം 13-ഉം വാക്യങ്ങളിൽ നമുക്ക് അത് കാണുവാൻ കഴിയും.
Hebrews chapter 8 verse 6 and 13.
ചുരുക്കത്തിൽ പറഞ്ഞാൽ,
shortly,
ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ ഉണ്ടായിരുന്ന സകല അവകാശത്തെയും സകല നിയമസാധുതയും കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ എന്നേക്കുമായിട്ട് നീക്കിക്കളഞ്ഞു എന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട്.
We should remember that all the demands or all the rights that the law had upon us has been completely removed by our Lord Jesus Christ on the cross.
അപ്പം ഒരു സംശയം ഉളവാകും.
So there would be a doubt.
നാം ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാണോ?
Are we exempted from this law?
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം യാതൊരു നിയമവും ഇല്ലാതെ ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണോ?
Are we being called out so that there should be no law for us?
ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു, ഈ ദോഹയിൽ നിന്ന് ദോഹയിലാണല്ലോ, ദോഹയിൽ നിന്ന് സ്റ്റേറ്റ്സിലോട്ട് ചിലരൊക്കെ മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്.
I was remembering like this that there are people who migrate from here to states.
Dohayil irikkumbo Dohayile neyamathinte keezhila.
When we are in Doha, we are under the law of Doha.
Ividippo oraale konnu kaniyal aa aalne capital punishment lebhikkum.
If somebody murders somebody, then he will receive a capital punishment.
Dohayil ninnu plane keri USA il chennu.
And why after from Doha he went to USA?
Aa idhi njan Dohayile neyamathinte keezhilla, adu kondu enikku aare kittiyal kolla ennu prayanayittu sadhikku.
And because now I'm not under the law of Doha, can I kill anybody?
ഇവിടുണ്ടായിരുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റിനെക്കാട്ടിൽ കുറച്ചുകൂടെ സ്ട്രിക്ട് ആയിട്ടുള്ള നിയമം യു എസ് എയിലുണ്ട്. പക്ഷെങ്കിൽ അവർ നടപ്പാക്കുന്ന വിധം വേറെയാണെന്നേ ഉള്ളൂ.
There is a stricter law than from this place in those places, but they make it into effect in a different way.
നാം ന്യായപ്രമാണത്തിന് കീഴായിരുന്നു, അതിന്റെ ചില അധികാരങ്ങൾ നമ്മുടെ മേലുണ്ടായിരുന്നു, അത് ശരിയാണ്.
We were under the law and there had been authority over the law on us, that is true.
എന്നാൽ ആ ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് നാം വിമുക്തരായി, നാം കൃപയുടെ പ്രമാണത്തിന് കീഴിലായിരിക്കുകയാണ്.
And we have been delivered from the law and now we have been under the grace.
അതുകൊണ്ട് നാം കൃപയുടെ പ്രമാണത്തിന് ന്യായപ്രമാണത്തിന് കീഴുള്ളവരാണ്.
Therefore we are under the law of grace.
ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിന് ക്രിസ്തുവിന്റെ പ്രമാണത്തിന് കീഴുള്ളവരാണ് നാം.
So we are under the law of Christ.
അതാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 17 മുതൽ താഴോട്ട് നാം വായിക്കുമ്പോൾ കർത്താവ് ഈ ന്യായപ്രമാണത്തെ കുറച്ചുകൂടെ നല്ല നിലയിൽ കുറച്ചുകൂടെ ഡിഗ്നിഫൈഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതായിട്ട് നാം കാണുന്നു.
And that's what we read in Matthew chapter 5 verse 17 onwards that the Lord Jesus Christ is giving a law in a better manner, in a more dignified manner.
അവിടെ ന്യായപ്രമാണത്തിൽ ഒരുവനെ കൊല ചെയ്യരുതെന്ന് പറഞ്ഞെങ്കിൽ
in the law if somebody said it was written that you should thou shall not kill
എന്നാൽ കൃപയുടെ പ്രമാണത്തിൽ വരുമ്പോൾ ആളിനെ കൊല ചെയ്യാനായിട്ട് കത്തിയെടുത്തപ്പോൾ ഉണ്ടായ ആ കോപം തന്നെ പാപമാണെന്ന് പറയുന്നു.
But when we come to the New Testament we find that the motivation or the thought that has taken the knife to kill, that itself is a sin.
അവിടെ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
There it has been said, do not commit adultery.
എന്നാൽ കൃപയുടെ പ്രമാണത്തിൽ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്ത നിന്റെ ഹൃദയത്തിൽ വരുന്നത് തന്നെ വ്യഭിചാരമാണെന്ന് പറഞ്ഞിരിക്കുന്നു.
But coming to the age of grace, we find that even the thought of lust is sin.
അതുകൊണ്ട് ന്യായപ്രമാണത്തെ ദൈവം കൃപയുടെ പ്രമാണത്തിന് കീഴിലാക്കിയപ്പോൾ നമുക്കതിനെ കുറച്ചുകൂടി നല്ല നിലയിൽ ആക്കി ദൈവം തന്നിരിക്കുക.
So when the law was being changed to the law of Christ, it has been changed into a better manner.
ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം,
the main difference between these two,
ന്യായപ്രമാണം പുറമേയുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ,
when the law looked at the outward things,
കൃപയുടെ പ്രമാണം അകമേയുള്ളതാണ് നോക്കുന്നത്.
But the grace looked at the inward.
നീ പുറമേ ഒരുവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ,
in outwardly when you try to kill somebody,
നിന്റെ ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളാണ് അവിടെ മുഖ്യമായിട്ടിരിക്കുന്നത്.
The most important thing is your outward action.
എന്നാൽ കൃപയുടെ പ്രമാണത്തിൽ നിന്റെ അകമേയുള്ള മനുഷ്യന് നിന്റെ ഹൃദയത്തിന് വ്യത്യാസം ഉണ്ടാകണം.
But in the age of grace your inward man should change. There should be a change in your thought.
അതുകൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം ന്യായപ്രമാണത്തെ അസാധുവാക്കുകയല്ല ചെയ്തത്.
Therefore justification by faith does not make the law null.
മറിച്ച് ന്യായപ്രമാണത്തെ കുറച്ചുകൂടി നല്ല നിലയിൽ ഉറപ്പിക്കുകയാണ് ചെയ്തത്.
But on the other hand it is being given in a better form and being established.
ഞാൻ ഇങ്ങനെ പറയട്ടെ, ന്യായപ്രമാണം കൂടാതെ ന്യായപ്രമാണം ആവശ്യപ്പെട്ട ദൈവത്തോടുള്ള നിരപ്പ് വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്.
We have received this by faith, the demands of the law which was not the law but through faith.
ദൈവത്തിന്റെ സാൻമാർഗികമായ നിയമം അല്ലെങ്കിൽ മോറൽ ലോസ് നമ്മൾ നിന്നും ആവശ്യപ്പെട്ടത് കർത്താവിലുള്ള വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഇന്ന് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും.
The moral laws which was demanded by the law can be fulfilled to us by the help of the Holy Spirit.
വിശ്വാസത്താൽ ദൈവമായി നിരപ്പ് പ്രാപിച്ച ശേഷം നമുക്ക് ദൈവസന്നിധിയിൽ ലഭിച്ച അക്സെപ്റ്റൻസും നീതീകരണത്തിന്റെയും അടിസ്ഥാനത്തിൽ നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിൽ വിശ്വാസത്തിന്റെ ഫലങ്ങളായിട്ട് ഈ കാര്യങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകണം.
Because of the faith that we have received through the law, through the grace of the Lord Jesus Christ, we can fulfill this by the grace that is given to us through faith.
നാം ഇന്ന് കൽപ്പനകൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്.
Today we are obliged to obey the commandments.
എന്തൊക്കെ കൽപ്പനകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്?
What are the commandments received to us?
ഈ കൽപ്പനകളൊക്കെ കുറേ നല്ല നിലയിൽ തന്നെ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്.
These commandments have been given in a better form in the New Testament.
അത് മാത്രമല്ല, പിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നു പുത്രന്റെ സ്വരൂപത്തോട് നിങ്ങൾ അനുരൂപരാകണം.
And the Father demands us that we should be conformed to the image of the Son.
പുത്രനായ കർത്താവ് നമ്മോട് പറയുന്നു, എന്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകണം.
And the Son says that as my father is perfect, we should also be perfect.
പിതാവായ ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകണം.
The father says that because I am holy, you should be holy.
നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം.
You should love one another.
അയൽക്കാരനെ സ്നേഹിക്കണം.
You should love your neighbors.
മറ്റുള്ളവനെ കൊടുക്കണം.
You should give to the one who is in need.
ഇതെല്ലാം നമ്മോട് ഇന്ന് പറഞ്ഞിരിക്കുന്ന കൽപ്പനകളാണ്.
These are all the commandments given to us.
എന്റെ പ്രിയപ്പെട്ടവരെ,
dearly beloved,
ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കട്ടെ.
I would like to conclude over here.
ന്യായപ്രമാണം നാം ഇന്ന് അനുസരിക്കുവാൻ ബാധ്യസ്ഥരല്ല.
Today we are not obliged to obey the law.
അത് മരണത്തിന്റെ പ്രമാണമായിരുന്നു.
That was the law of death.
അത് ആർക്കാണ് കൊടുത്തത്, എപ്പോഴാണ് കൊടുത്തത്, എന്തിനു വേണ്ടി കൊടുത്തു എന്ന് നാം കാണുകയുണ്ടായി.
We saw that when it was given, why it was given, to whom it was given.
അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതുമ്പോൾ താൻ ഇങ്ങനെ പറയുന്നു.
Apostle Paul while writing to Galatians,
ബുദ്ധിയില്ലാത്ത ഗലാത്യരെ നിങ്ങൾ വീണ്ടും മടങ്ങി ഈ ന്യായപ്രമാണത്തിലേക്ക് പോകുന്നുവെന്ന് താൻ ചോദിക്കുകയാണ്.
There he writes that foolish Galatians, are you going back to the law?
ഫിലിപ്പിലേഖനത്തിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു വാക്യമുണ്ട്.
In Philippians there is one verse which I like very much.
അപ്പോസ്തലനായ പൗലോസ് പറയുന്നു,
Paul says like this,
3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ 8-ാം നാളിൽ പരിശോധനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായേലിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തവെന്ന് എണ്ണിയിരിക്കുന്നു.
But what things were gained to me, these I have counted loss for Christ.
എന്റെ പ്രിയപ്പെട്ടവരെ,
അപ്പോസ്തലനായ
പൗലോസിന് ഈ ന്യായ പ്രമാണത്തെ കുറിച്ച് പുഴുവാനായിട്ട് ധാരാളം ഉണ്ടായിരുന്നു.
Apostle Paul had great things to boast about this law.
എന്നാൽ ഈ ന്യായ പ്രമാണത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നീതികളൊക്കെ താൻ ചെയ്തവെന്ന് എണ്ണി.
He counted all this the righteous things that he has received through the law as dung.
തനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് സ്ഥിരമായിട്ടുള്ള ഒരു നിരപ്പ് ലഭിച്ചത് യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ് താൻ വിശ്വസിച്ചു.
And he believed that he received the justification and the righteousness through the faith in Jesus Christ.
അതാണ് ശരിയായിട്ട് മനസ്സിലാക്കി.
And he understood it very well.
അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ജീവിച്ചത്.
And he lived based on that.
ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കട്ടെ.
I would like to say one more thing and conclude.
നാം വീണ്ടും ഈ പ്രമാണത്തിന്റെ കൽപ്പനകളുടെ ആചരണത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണത്തെ വെതാവാക്കുന്നവരായി തീരുമെന്നുള്ളതും കൂടി നാം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്.
We should remember that if you try to follow the law or the demands of the law, then we are making it vain the death of our Lord Jesus Christ.
നമ്മുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ സ്വഭാവം കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും എഫേർട്ട് കൊണ്ടോ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുകയില്ല.
With the works of our hand or with any of our efforts, we cannot please God.
നാം അതിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കും.
We have been exempted from.
നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവസന്നിധിയിൽ ലഭിച്ചിരിക്കുന്ന അംഗീകാരവും ആ നീതീകരണവും എത്രമാത്രം വലുതാണെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ട.
We should realize how great is that acceptance and the righteousness which we have received through him.
ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് ഒഴിവുള്ളവരായി നാം ഇന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നവരാണ് നാം കൂടെ ഓർക്കണം.
We should remember quite often that we have been liberated from the law and given the liberty in Christ.
എന്നാൽ ആ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ആ നാം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിന്റെ ഫലമായി നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ ഉണ്ടാകണം.
But let us not use that liberty for wickedness, but let us use those graces so that we might do things that would please God.
അത് നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ചല്ല.
It is not based on our strength.
നമ്മുടെ കർത്താവിലുള്ള വിശ്വാസത്തിലും പരിശുദ്ധാത്മാവിന്റെ സഹായത്തിലും മാത്രമേ നമുക്ക് അത് കഴിയൂ.
And we can do only through the strength and the help of the Lord Jesus, of the Holy Spirit.
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഈ നിലയിൽ നയിക്കുവാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.
May the Lord help us so that our Christian life we might be able to lead in this manner.
നാം കേട്ടതിനെ മുറുകെ പിടിക്കുവാൻ.
Let us hold fast what we have
learned. നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന്.
Let us not drift away.
കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ.
Let us heed to the word which we have heard.
ഈ അന്ത്യകാലത്തിൽ വളരെ ആവശ്യമുണ്ട് എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
It is of much need in this end times. May the Lord help us.